ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ആയിരത്തി 1866 ദസ്തയോവ്സ്കി കുറ്റവും ശിക്ഷയും എഴുതുന്നത്. പീഡാനുഭവങ്ങളിലൂടെ പാപമോചനമെന്ന ആശയത്തെ മുൻനിർത്തി രചിച്ച നോവൽ. ഒറ്റനോട്ടത്തിൽ ഒരു കുറ്റാന്വേഷണ കഥയാണ് എന്ന് തോന്നും. വെറും 9 ദിവസങ്ങളിലെ സംഭവങ്ങളാണ് നോവലിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 2 ദിവസം കുറ്റകൃത്യത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. 3 ദിവസമാണ് കുറ്റകൃത്യം അഥവാ കൊല നടക്കുന്നത്. അപ്രതീക്ഷിതമായി അത് ഇരട്ടക്കൊലപാതകമായി മാറുന്നു. തുടർന്നുള്ള 6 ദിവസങ്ങളിലെ കുറ്റവാളിയുടെ അന്തസംഘർഷങ്ങളാണ് ബാക്കി ഭാഗം. പാപിയായ കുറ്റവാളിക്ക് പാപമോചനത്തിനുള്ള വഴി തുറന്നുകൊടുക്കുന്നത് പതിതയായ ഒരു യുവതിയാണ്. അവളുടെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് അയാൾ പറയുന്നുണ്ട്, ഞാൻ മുട്ടുകുത്തിയത് നിന്റെ മുമ്പിലല്ല, മനുഷ്യ സമുദായത്തിന്റെ മുഴുവൻ വിധയുടെയും മുമ്പിലാണ് എന്ന്. പഠനം പാതിവഴിക്ക് നിർത്തിയ റോസ്കോൾനിക്കവ് എന്ന വിദ്യാർത്ഥിയാണ് പ്രധാന കഥാപാത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞെക്കിഞ്ഞെരുക്കിയപ്പോൾ സ്ഥലത്തെ കൊള്ളപ്പലിശക്കാരിയായ അല്യോനിയ ഇവാനുവിന എന്ന വൃദ്ധയെ കൊല ചെയ്ത് പണം മോഷ്ടിക്കാൻ അയാൾ തീരുമാനിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് ഒരു കുറ്റമേ അല്ല എന്ന് അയാളുടെ മനസാക്ഷി പറയുന്നുണ്ട്. അയാളുടെ ചിന്തയിൽ മനുഷ്യൻ ഒരിക്കലും തെറ്റുകാരനല്ല, ചുറ്റുപാടുകളും സാമൂഹ്യ വ്യവസ്ഥിതികളുമാണ് അവനെ തെറ്റു ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ്. വൃദ്ധയെ കൊലപ്പെടുത്തി പണം കവരാനുള്ള ശ്രമത്തിനിടയ്ക്ക് അവിചാരിതമായി അവരുടെ സഹോദരിയെ കൂടി കൊല ചെയ്യേണ്ടി വന്നു. കൊലയ്ക്കുശേഷമുള്ള അന്തസംഘർഷങ്ങളും പെട്ടെന്നുണ്ടായ രോഗവും റോസ്കോൾനിക്കവിന്റെ മനസ്സിനെ ഇടയ്ക്കിടെ വിഭ്രാന്തിയിലാഴ്ത്തി. ഇതാണ് നോവൽ. പാപത്തിലും തുടർന്നുള്ള പീഡാനുഭവങ്ങളിൽ കൂടിയും മനുഷ്യാത്മാവ് മോചിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്ന കഥ. കുറ്റവാളികളില്ലാത്തൊരു സമൂഹം സാധ്യമല്ല എന്നത് നിസ്തർക്കമാണ്. എന്നാൽ നമ്മുടെ പൊതുരീതി അനുസരിച്ച് ഒരാളൊരു കുറ്റം ചെയ്ത് ജയിലിൽ പോയാൽ അയാൾ വീണ്ടും വീണ്ടും കുറ്റം ചെയ്യുന്ന രീതിയിൽ തെളിയാത്ത കുറ്റങ്ങൾ വീണ്ടും അയാളുടെ പേരിൽ ചുമത്തുകയാണ് പതിവ്. നമ്മുടെ ശിക്ഷാരീതികൾ മാറി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു കാലത്ത് ശക്തിയുള്ളവൻ അവരുടെ ഇച്ഛാനുസരണം ശിക്ഷ നടപ്പാക്കുകയും പിന്നീട് ഏകാധിപത്യകാലത്ത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് പോലുള്ള ശിക്ഷാസമ്പ്രദായങ്ങൾ നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയിൽ പൊതുവെ ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ശിക്ഷയും നീതിന്യായവും നടപ്പാക്കിയത്. തിളച്ച എണ്ണയിൽ കൈമുക്കൽ, മുതലകളുള്ള കുളത്തിൽ നീന്തൽ, തീക്കുണ്ടത്തിന് മുകളിൽ കൂടി നടക്കൽ, മുക്കാലിയിൽ കെട്ടിയടി, കഴുവേറ്റൽ, തലയറുക്കൽ, കൈകാലുകളിൽ ഓരോന്നിലും കുതിരയെ അല്ലെങ്കിൽ ആനയെ കെട്ടി 4 ഭാഗത്തേക്കും ഓടിച്ച് പിച്ചിച്ചീന്തൽ, എറിഞ്ഞുകൊല്ലൽ, തലമുട്ടയടിച്ചും ഉടുതുണിയില്ലാതെയും നടത്തിക്കൽ തുടങ്ങി വിവിധ ശിക്ഷാരീതികൾ നിലനിന്ന നമ്മുടെ രാജ്യത്ത് കൊളോണിയൽ ഭരണവും പിന്നീട് വന്ന ജനാധിപത്യ ഭരണ സംവിധാനവും നീതിന്യായ വ്യവസ്ഥയിലും ശിക്ഷാരീതികളിലും മാറ്റം കൊണ്ടുവന്നു. ആധുനിക സമൂഹത്തിന് യോജിച്ച രീതിയിൽ നിയമങ്ങൾ പരിഷ്കരിച്ചപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ നിലവിൽ വന്ന ഏറ്റവും പരിഷ്കരിച്ച നിയമമായിരുന്നു 1958 പ്രൊബേഷൻ അഥവാ നല്ല നടപ്പ് നിയമം. അടുത്തിടെ ചർച്ച ചെയ്ത ഒരു ശിക്ഷാവിധിയായിരുന്നു പ്രീത ഷാജിയുടേതും ഭർത്താവിന്റേതും. സാമൂഹ്യ സേവനമായിരുന്നു കോടതി അവർക്കുമേൽ വിധിച്ചത്. ബാങ്ക് ജപ്തി ചെയ്ത സ്ഥലം സമരപോരാട്ടത്തിലൂടെ തിരിച്ചുപിടിച്ച പ്രീത ഷാജിയും ഭർത്താവും അങ്ങനെ കോടതി അലക്ഷ്യ നടപടിയെ തുടർന്ന് സാമൂഹ്യ സേവനം നടത്തുകയും ചെയ്തു. വീട് വിട്ടിറങ്ങണം എന്ന കോടതിയുടെ ഉത്തരവ് ലംഘിച്ചതിന് 100 മണിക്കൂർ സാമൂഹ്യ സേവനമാണ് ഹൈക്കോടതി വിധിച്ചത്. ഇതിനെ ശിക്ഷയായി കാണുന്നില്ലെന്നും സേവന മനോഭാവത്തോടെ ജോലി ചെയ്യുമെന്നുമാണ് ഇരുവരും പ്രതികരിച്ചതും പിന്നീട് അത് പരിപാലിച്ചതും. അതിന്റെ ഭാഗമായി ഇരുവരും കിടപ്പ് രോഗികളെ പരിപാലിക്കുകയും ചെയ്തു. പ്രീത ഷാജിയുടേത് കുറ്റമല്ലെന്നും കോടതി അലക്ഷ്യമാണ് എന്നും നമുക്കറിയാം. അതുപോലെ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ഇതുപോലുള്ള ശിക്ഷാവിധികൾ നടപ്പാക്കാം.
നമ്മുടെ CRPC നമ്മുടെ IPC അതിലെ വകുപ്പുകളും ശിക്ഷാരീതികളും ഒക്കെ മനസ്സിലാക്കി അതിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പായിട്ട് കുറ്റവാളികളെ ഇല്ലാതാക്കുന്ന പ്രവർത്തനത്തിലേക്ക് നാം കടന്നു ചെല്ലണം. ഏറ്റവും ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് ഈ നല്ല നടപ്പ് സാധ്യമാക്കുക? ഇപ്പൊ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇപ്പൊ പഴയ കാലത്തുള്ള കുറ്റകൃത്യങ്ങൾ മാറി അത് തുടരുന്നുണ്ട്, ചിലയിടത്ത് പുതിയ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് ഒക്കെ വന്നതിന് ശേഷം കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. പഴയ നിയമാവലികളിലെ ചില വകുപ്പുകൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് കുറ്റവാളികളെ എങ്ങനെയാണ് കുറ്റവാളികളല്ലാതാക്കിയിട്ട് മാറ്റുക. ചെറിയ കുറ്റകൃത്യം ചെയ്തു പോയവരെ ഒന്ന് സമൂഹ മനസ്സിനെ പാകപ്പെടുത്തണം, നല്ല അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഈ പ്രൊബേഷൻ പീരീഡ് എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിന് ചില സംസ്ഥാനങ്ങളിലോ മറ്റു ചില രാജ്യങ്ങളിലോ ഉള്ള നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി സർവീസ് ആക്ട് നമുക്ക് അത്തരത്തിലുള്ള ഒന്ന് കൊണ്ടുവരണം.
ഉപാധികളില്ലാത്ത സ്നേഹം മനുഷ്യരെ സ്വാധീനിക്കുന്നു എന്നല്ലേ പറയുന്നത്, രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കുറ്റവാളികളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ സേവന നടപടികൾക്കല്ലേ പ്രാധാന്യം നൽകേണ്ടത്.